എത്രയോ വർഷങ്ങളായി മലയാള നാടിന്റെ അഭിമാനമാണ് ആതുരസേവന രംഗത്തെ മാലാഖമാർ. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ ലോകമെങ്ങും രോഗശുശ്രൂഷയ്ക്ക് അനിവാര്യ ഘടകമായിട്ട് ദശാബ്ദങ്ങളായി. ആദ്യം ഗൾഫ് രാജ്യങ്ങൾ, പിന്നെ അമേരിക്കയും യൂറോപ്പും, ഒടുവിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി ഓസ്ട്രേലിയ. ഓരോ രാജ്യത്തെയും ചികിത്സാരംഗത്ത് മലയാളി നഴ്സുമാർ വ്യാപകമായതോടെ കേരളത്തിലെ എത്രയെത്ര കുടുംബങ്ങളാണ് സാമ്പത്തിക സ്ഥിരത നേടിയത്. അമേരിക്കയെയും യൂറോപ്പിനെയുമെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചപ്പോൾ അവിടെ നിന്നുള്ള നഴ്സുമാർ കൂട്ടത്തോടെ എത്തിയത് ഓസ്ട്രേലിയയിലേക്കായിരുന്നു. എല്ലാവർക്കും സ്വാഗതമേകിയ ഓസ്ട്രേലിയ നഴ്സുമാരുടെ പുത്തൻ പറുദീസ എന്ന പ്രശസ്തി നേടുകയും ചെയ്തു. സ്പോൺസർഷിപ്പ് നൽകിയാണ് പല ആശുപത്രികളും നഴ്സുമാരെ കൊണ്ടുവന്നത്. പക്ഷേ ആ സ്ഥിതി ഇപ്പോൾ മാറിയോ? പുതിയ നഴ്സുമാർക്ക് കടന്നുവരാൻ കഴിയുന്ന പറുദീസ അല്ലാതായി ഓസ്ട്രേലിയ മാറിക്കഴിഞ്ഞു. 3 മാസത്തെ കോഴ്സിനു വേണ്ടി താൽക്കാലിക വിസയിൽ എത്തുന്നവർ രജിസ്ട്രേഷൻ കിട്ടുന്നതോടെ സ്പോൺസർഷിപ്പും തൊഴിലും ഉറപ്പാണെന്ന പ്രതീക്ഷയിലാണ് വരുന്നത്. പക്ഷേ രജിസ്ട്രേഷൻ കിട്ടിയിട്ടും തൊഴിൽ കിട്ടാത്തതിനാൽ ഒട്ടേറെ പേർ മടങ്ങിപ്പോവുകയാണ്. എന്നിട്ടും രജിസ്ട്രേഷനും തൊഴിലും തേടി നാട്ടിൽ നിന്നുള്ള യാത്രകൾ കുറയുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മെൽബണിലെത്തി 9 മാസമായിട്ടും ജോലി കിട്ടാത്തതിനാൽ തിരികെ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന ടിൻഡു പോൾ പറയുന്നു.
ഞാൻ ഒക്ടോബറിലായിരുന്നു വന്നേ. ഒക്ടോബർ 15 കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സിലായിരുന്നു വന്നായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനുവരി ഡിസംബർ ലാസ്റ്റ് ആയപ്പം കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ടൂറിസ്റ്റ് വിസയിലോട്ട് ചേഞ്ച് ആയി. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും ആ ടൂറിസ്റ്റ് വിസ 3 മാസം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് സീസായി. അപ്പം ഞാൻ ഓൺലൈനായിട്ട് 2 എക്സ്റ്റൻഷന് കൊടുത്തു. പക്ഷെ എല്ലാവരുടെയും, ഞങ്ങള് ഓൺലൈൻ കൊടുത്ത എല്ലാവരുടെയും തന്നെ റിജക്റ്റ് ആവുമായിരുന്നു. അപ്പം 28 കൂടെ കിട്ടി. അപ്പം June 5 തിരിച്ച് നാട്ടിൽ പോവാണ്. ജോലി നാട്ടില് അതുവരെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്, പക്ഷെ അവര് സ്പോൺസർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. വന്ന സമയം പിന്നെ ഇപ്പം July 1 മുതല് ഇനിയും 457 ചേഞ്ചസ് ഒക്കെ വരുവാണ്. അപ്പൊ ഇനിയും പ്രശ്നമാവും. നാട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് ജോലിക്ക് ട്രൈ ചെയ്യാന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ July 1 മുതൽ ഇങ്ങനെ ഒരു 457 ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ആ ഹോപ്പും പോയി. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഓൾറെഡി കിട്ടി. അപ്പം ഇനി ഇങ്ങോട്ട് ട്രൈ ചെയ്യല്ലാതെ വേറൊരു സ്ഥലത്തേക്കും ട്രൈ ചെയ്യാനും പറ്റത്തില്ല. ഇത്രയും വയസ്സ് ഓൾറെഡി ആയില്ലേ. ലാക്സ് മുടക്കി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് വീട്ടില് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തേലും സ്റ്റുഡന്റ് വിസ എല്ലാം നോക്കണം.
രജിസ്ട്രേഷൻ ലഭിച്ച് 6 മാസത്തിലേറെ ജോലിക്കായി ശ്രമിച്ചവരാണ് സിഡ്നിയിലുള്ള സൗമ്യയും ഹേമയും. ഒടുവിൽ ഒരു ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിനിടയിലും കഴിഞ്ഞ കുറെ കാലത്തെ കഷ്ടപ്പാടുകൾ സൗമ്യ വിവരിച്ചു.
കേരളത്തിലാണെങ്കിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അവര് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടികളെ അറിയിക്കുന്നില്ല. അറിയിക്കാതെ ഇവിടെ നിങ്ങളെ ചെല്ലുക, അഡാപ്റ്റേഷൻ ചെയ്യുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും, ഉടനെ തന്നെ ജോലി കിട്ടും. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളെ ആ ജോലി കിട്ടുന്ന PR നിങ്ങളെ സ്പോൺസർ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് PR കിട്ടും. ആ ഒരു രീതിയിൽ കുട്ടികൾ ആ ഒരു രീതിയിൽ ആ ഒരു കാൽക്കുലേഷനോട് കൂടി ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ജോലിക്കായിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ നമ്മളെ കൊണ്ടുവന്ന ഏജൻസി ഇവിടെ ഉണ്ടാവില്ല. ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പിന്നെ ഈ വന്നതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് അങ്ങ് പോവുകയാണ്. ഞങ്ങളുടെ ബാച്ചിൽ വന്നിട്ട് ഞങ്ങൾ 30 ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഏകദേശം 10% തിരിച്ചുപോയി. ഇപ്പം അടുത്തടുത്ത ബാച്ചുകളിൽ വരുന്ന കുട്ടികളെ എല്ലാവരും തന്നെ തിരിച്ചു പോവാണ്.
മുമ്പൊക്കെ ബ്രിഡ്ജിംഗ് കോഴ്സുകൾക്കായി വരുന്നവർക്ക് കൂടുതൽ കാലം നിൽക്കാൻ വിസ ലഭിക്കുമായിരുന്നുവെന്നും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും ഹേമ ചൂണ്ടിക്കാട്ടുന്നു.
സാധാരണ ഈ ഏജൻസികളിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ വന്ന ഉടനെ അധികം താമസിയാതെ ഒരു ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറഞ്ഞതൊന്നുമല്ല ഇവിടുത്തെ അവസ്ഥ എന്ന് ശരിക്കുള്ള ആ റിയാലിറ്റി മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ ഇവിടെ വന്നുപോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് വിസ എക്സ്റ്റൻഷൻ ശ്രമിച്ചു നോക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രമിച്ചത്. പിന്നെ ഭാഗ്യത്തിന് നമ്മൾ വന്ന സമയം നമുക്കൊരു ലക്ക് കൊണ്ട് മാത്രം 6 വിസ കിട്ടി. പക്ഷെ ഇന്നിപ്പം ആര് വന്നാലും 6 എന്നുള്ളത് നമുക്ക് ജസ്റ്റ് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. 3 തന്നെയാണ് മാക്സിമം കൊടുക്കുന്നത്. അതും വളരെ റെയറാണ്. അത് കിട്ടിയാൽ തന്നെ ആ 3 കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടാൻ തന്നെ നമുക്ക് 1 രജിസ്ട്രേഷൻ കിട്ടാൻ എടുക്കും. രജിസ്ട്രേഷൻ കിട്ടാതെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. അവർ കൺസിഡർ ചെയ്യത്തില്ല നമ്മുടെ അപ്ലിക്കേഷൻ. അപ്പൊ 1 കഴിഞ്ഞാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നത്. ബാക്കിയുള്ള ആ 2 ഉള്ളൂ നമുക്കൊരു ജോലി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം.
എന്നാൽ കോഴ്സിന്റെ പ്രവേശനം മാത്രമാണ് തങ്ങൾ ഉറപ്പാക്കുന്നതെന്നും തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകാറില്ലെന്നും മെൽബണിൽ ഏജൻസി നടത്തുന്ന റജി ജോസഫ് പറയുന്നു.
കുട്ടികൾ വരുന്നുണ്ട്. അവര് ഇപ്പം വരുന്നത് ഈ നേഴ്സസ് ബോർഡിൽ നിന്നൊരു അപ്രൂവൽ കിട്ടും. അവർക്ക് ഈ വന്ന് ഇപ്പൊ 3 ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നുള്ളൂ. ഈ അപ്രൂവലിന് 1 മെൽബൺ വിക്ടോറിയയിലെ നേഴ്സസ് ബോർഡ് കൊടുക്കുന്നത്. ഈ 1 വന്നവർ ഈ കോഴ്സ് ചെയ്തെങ്കിലേ അത് വാലിഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് അത് എക്സ്പയർ ആവുന്നതിന് മുമ്പായിട്ട് അവർ വന്ന് ഈ കോഴ്സ് ചെയ്യണം. അതിനാണ് അവർ ഇപ്പം വരുന്നത്. ഇവിടെ അഡ്മിഷൻ എടുത്തു കൊടുക്കുക ചെയ്യുന്നത്. അഡ്മിഷൻ കിട്ടി വൺസ് അവർ ആ 3 മന്ത്സ് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. ആ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് ജോബ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഓവർസീസിൽ നിന്ന് അവർക്ക് ജോബ് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല.
കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതിയെന്ന് മെൽബണിൽ 5 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന ഡാലിയ ജോസഫ് ചൂണ്ടിക്കാട്ടി.
അന്ന് ഇവിടെ ഇഷ്ടംപോലെ വേക്കൻസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്ന കാര്യം. നമുക്ക് ജോബ് ഓഫേഴ്സ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാർ 457 വിസ തന്ന് നമുക്ക് വേണ്ട എല്ലാ പിന്നെ പേപ്പർ വർക്കുകളും ചെയ്ത് കൊണ്ടുവരാനായിട്ടും അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തരാനും എല്ലാവർക്കും വെച്ചാൽ ഇവർക്ക് ഇവിടെ ആൾക്കാരെ ആവശ്യമുള്ളത് അവരുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾക്ക് ജോലിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് 457 വിസ തന്ന് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ഹാപ്പിയായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പൊ ഇവിടെ ഒത്തിരി പിള്ളേര് ഇവിടെ തന്നെ ഫുൾ നഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരുള്ളപ്പം ഇവർക്ക് ഈ 457 വിസ കൊടുത്തിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല.
എന്നാൽ നഴ്സുമാർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത നാടായി ഓസ്ട്രേലിയ മാറിയിട്ടില്ലെന്നും ഈ രംഗത്തുള്ളവർ തന്നെ പറയുന്നു. സ്പെഷ്യാലിറ്റി മേഖലകളിൽ ഇപ്പോഴും ജോലി സാധ്യതയുണ്ടെന്ന് സൗമ്യ ചൂണ്ടിക്കാട്ടി.
ഞങ്ങളുടെ 30 പേരുണ്ടായിരുന്ന ബാച്ചിൽ 15 പേർക്ക് കിട്ടിയത് ഇവിടെ എക്സ്പീരിയൻസ് ഒത്തിരി മാറ്റേഴ്സ് ആണ്. അപ്പൊ സൈക്യാട്രി, അതേപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ കുറച്ച് റെലവന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ.
ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്ത് രജിസ്ട്രേഷൻ നേടുന്നവർക്ക് പെർമനന്റ് റെസിഡൻസ് ലഭിക്കാൻ സാധ്യത കൂടുതലായതിനാൽ ഇപ്പോഴും നഴ്സുമാരുടെ പരദീസ തന്നെയാണ് ഓസ്ട്രേലിയ എന്നാണ് ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾ നടത്തുന്ന ബിജോ കുന്നുംപുറത്തിന്റെ അഭിപ്രായം.
അവരുടെ വർക്ക് എക്സ്പീരിയൻസ്, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും they will find it difficult to get a job. So we recommend people to have at least 3 years experience before they come into Australia. So if they have 3 years experience and if they got IELTS 7, they have an option of going for permanent residency. പെർമനന്റ് പ്രസിഡൻസി വന്ന് ഓസ്ട്രേലിയയിൽ വന്ന് നേഴ്സസ് വന്ന് ക്രിട്ടിക്കൽ ഡിമാൻഡ് ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് എന്നും വന്ന് പെർമനന്റ് റെസിഡൻസി എടുത്തിട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും.
ഫലത്തിൽ ഓസ്ട്രേലിയയിലേക്ക് ജോലി തേടി എത്തും മുമ്പ് ഇവിടുത്തെ സാഹചര്യങ്ങളും നിയമങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.